പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ള വിശുദ്ധന്മാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം ആദ്യത്തെ 14 വാക്യങ്ങളാണ് നേരത്തെ നാം വിചിന്തനത്തിന് വിഷയമാക്കിയത്. 15-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലെ വിജയത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ന് പറഞ്ഞിരിക്കുന്നത് അദൃശ്യ ലോകത്തിലെ ദുഷ്ടാത്മസേനകളെ ഉദ്ദേശിച്ചാണ്. എന്നാൽ 2:10 എഫേസ്യർ 3:10 കാണുന്ന വാഴ്ചകളും അധികാരങ്ങളും അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളായ മാലാഖമാരെ ഉദ്ദേശിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അദൃശ്യ ലോകത്തിലെ സാത്താന്യ ശക്തികളോട് ഘോരമായ പോരാട്ടത്തിന് സന്ദർഭമായിരുന്നു. 22-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ബുഭുക്ഷയോടെ അലറുന്ന സിംഹങ്ങൾ, കാളകൾ, കാട്ടുപോത്തുകൾ എല്ലാം ഈ ദുഷ്ടാത്മസേനകളെയും അവരാൽ പ്രേരിതരായ ദുഷ്ടമനുഷ്യരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവരെ കർത്താവ് പൂർണ്ണമായും പരാജയപ്പെടുത്തി എന്നാണ് അപ്പോസ്തോലൻ പറയുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് 3:15 കാണുന്ന ആദ്യത്തെ മശിഹൈക പ്രവചനം നിവർത്തിക്കപ്പെടുന്നതായി കൊലോസ്യർ 2:15 നാം കാണുന്നു. ക്രൂശ് മരണം യേശുവിൻ്റെ പരാജയമായിരുന്നില്ല, പ്രത്യുത ജയോത്സവമായിരുന്നു. എല്ലാ മതകർത്താക്കളുടെയും മരണം അതാത് മതങ്ങൾക്ക് പരാജയവും നഷ്ടവുമാണ് വരുത്തിവെച്ചത്. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണമോ ക്രിസ്ത്യാനിത്വത്തിന് എന്നും എന്നേക്കും ജയോത്സവമാണ്. അവിടെ നരകുലത്തെ സ്വാധീനിച്ചിരുന്ന പാപത്തിനും ശാപത്തിനും യേശു ക്രിസ്തു പരിഹാരം കണ്ടെത്തുന്നു. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിക്കുന്നു. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സാത്താന്യ സേനകളെ തോൽപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ കൈയെഴുത്ത് മായ്ക്കുന്നു. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളയുന്നു. ശത്രുവിൻ്റെ തലയെ തകർത്തു. ഹല്ലേലൂയ, വിശുദ്ധന്മാർ സ്വർഗത്തിൽ ഈ ശബ്ദമാണ് പാടുന്നത്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് 5:9. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയായ സാത്താൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. എങ്കിലും അവനെ ഇതുവരെ ബന്ധനസ്ഥനാക്കിയിട്ടില്ല. അവനെ ബന്ധിക്കുവാനും തീപ്പുകയിൽ തള്ളിയിടുവാനും സമയം വരുന്നതേയുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ വിശദീകരണം കാണാം. ഇന്ന് അവൻ വിശ്വാസിയെ തെറ്റിക്കുവാൻ അലറുന്ന സിംഹം പോലെ ഓടി നടക്കുന്നു. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹമായി നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നു. ശത്രു സൈന്യത്തോട് നമുക്കിന്ന് പോരാട്ടമുണ്ട്. എന്നാൽ നമ്മിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ദുഷ്ടാത്മസേനകളോടുമുള്ള നമ്മുടെ പോരാട്ടത്തെപ്പറ്റി എഫേസ്യ ലേഖനം 6:12 ലേഖകൻ പ്രസ്താവിച്ചിരിക്കുന്നു. ഇവരുടെ പോരാട്ടത്തിൻ്റെ സൂചന കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 22:53, യോഹന്നാൻ 12:31, 14:30 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ പ്രഭുവെന്നാണ് കർത്താവ് സാത്താനെ സംബോധന ചെയ്തത്. ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ് 2 കൊരിന്ത്യർ 4:4 പൗലോസ് പിശാചിനെ സംബോധന ചെയ്തിട്ടുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ അരുമനാഥനെ ഒതുക്കിക്കളയുവാൻ സാത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ക്രൂശിൽ ആ പോരാട്ടം മൂർധന്യ ദശയിലെത്തിയെന്ന് മാത്രം. മാനുഷിക ദൃഷ്ടിയിൽ ഒരു പരാജയമായി തോന്നിയേക്കാം ക്രൂശ് മരണം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം അനേകം പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് നാം വായിക്കുന്നു. അവൻ ഒരു പുതിയ വഴി അവിടെ വെട്ടി തുറക്കുകയായിരുന്നു. അങ്ങനെ അതൊരു മഹാവിജയത്തിൻ്റെ സന്ദർഭമായി മാറുന്നു. പരസ്യമായി കാഴ്ചയാക്കിയെന്ന പ്രയോഗം എത്ര അന്വർത്ഥമായിരിക്കുന്നു എന്ന് കാണുക. യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട എതിരാളികളെ തടവുകാരായി പിടിച്ചുകൊണ്ട് ജൈത്രയാത്ര ചെയ്യുന്ന പ്രതീതിയാണ് അപ്പോസ്തോലൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ ദൂതന്മാരെക്കുറിച്ചും അമാനുഷിക ജീവികളെക്കുറിച്ചും കൊലോസിൽ പ്രചരിച്ച ദുരുപദേശത്തെ ഇവിടെ ഖണ്ഡിക്കുന്നു. ഏറ്റവും ബലഹീനനായി എന്ന് ലോകം ക്രിസ്തുവിനെക്കുറിച്ച് വിധിയെഴുതിയ സന്ദർഭം യേശുവിൻ്റെ ക്രൂശമരണമാണ്. പക്ഷേ അത് ഏറ്റവും വലിയ ശക്തമായൊരു വിജയമായിരുന്നു എന്നത്രേ പൗലോസ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. തന്നെ കൊല്ലുവാൻ ഉപയോഗിച്ച ക്രൂശമരത്തടി ഒരു ജൈത്രയാത്രയുടെ രഥമായി മാറുകയായിരുന്നു. 16-17 വാക്യങ്ങളിലൂടെ നിങ്ങൾ നോക്കുക. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ എന്നുള്ള പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ സ്ഥാപിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇനിയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തുടർന്ന് പറയുകയാണ്. ന്യായപ്രമാണത്തിലെ കർമാചാരങ്ങൾ, വിലക്കുകൾ എന്നിവയ്ക്ക് പുതിയ നിയമ വിശ്വാസിയുടെ മേൽ സ്വാധീനതയില്ല എന്ന് തെളിയിക്കുന്നു. ലേവ്യ പുസ്തകം 11 അധ്യായത്തിലും ആവർത്തനം 14 അധ്യായത്തിലും കാണുന്ന ഭക്ഷണം സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളും വിലക്കുകളും അതേ പ്രത്യേക ഇവിടെ അനുസ്മരിപ്പിക്കുകയാണ്. ആ വിധ നിബന്ധനകൾ പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് ബാധകമല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 10:11-15 വരെയുള്ള വാക്യങ്ങളിലും 1 തിമൊഥെയോസ് 4:3 ഈ കാര്യം കാണാം. പുതിയ നിയമത്തിലും ആഹാരം പാനീയം എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് ധരിക്കരുത്. ലേവ്യ 11 ആവർത്തനം 14 അധ്യായങ്ങളിലെ വിലക്കുകൾ പുതിയ നിയമത്തിൽ ബാധകമല്ല എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തു നിന്നും മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന മർക്കോസ് 7:15-18 വാക്യങ്ങളെ ആസ്പദമാക്കി പുതിയ നിയമത്തിൽ യാതൊരു വർജനവും ആഹാരം സംബന്ധിച്ചില്ല എന്ന് ചിലർ ധരിച്ചിട്ടുണ്ട്. എന്നാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ആന്തരിക ശുദ്ധിയുള്ള മുൻഗണനയെ സ്ഥാപിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. തിരുവചനത്തിൽ ഇതര ഭാഗങ്ങൾ കോർത്തിണക്കി പഠിച്ചാൽ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് പുതിയ നിയമത്തിലും ചില വിലക്കുകൾ ഉണ്ടെന്ന് കാണാം. 1, അതിഭക്ഷണം വിലക്കപ്പെട്ടിരിക്കുന്നു. തീത്തോസ് 1:12, ലൂക്കോസ് 21:34 വാക്യങ്ങൾ കാണുക. വിശ്വാസി ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും സമയം വേർതിരിക്കണമെന്നും തിരുവെഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും. 2, മദ്യപാനം അത് വർജിച്ചിരിക്കണം. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ലൂക്കോസ് 21:34, 1 കൊരിന്ത്യർ 10:11, ഗലാത്യർ 5:21 ആദ്യായ വാക്യങ്ങളിൽ മദ്യപാനം വർജിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 3, വിഗ്രഹാർപ്പിതം അതും വിശ്വാസികൾ വർജിച്ചിരിക്കണമെന്ന് 1 കൊരിന്ത്യർ 8:10 സൂചിപ്പിച്ചിരിക്കുന്നു. 4, സഹോദരൻ ഇടർച്ച വരുത്തുന്ന ഭക്ഷണം സാന്ദർഭികമായ ആവശ്യങ്ങൾക്കായി സ്വമേധയാ ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുമാകുന്നു എന്ന് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 8:13, റോമർ 14:21 വാക്യങ്ങൾ വായിക്കുക. 5, അയോഗ്യമായി കർത്താവിൻ്റെ മേശ കഴിക്കുന്നതിനെ ശിക്ഷാർഹമായി തിരുവെഴുത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 11:27-30 വാക്യങ്ങൾ. ആകയാൽ ഈ പറയപ്പെട്ട വാക്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ മർക്കോസിൻ്റെ സുവിശേഷം 7:15 വാക്യങ്ങൾ വ്യാഖ്യാനിക്കാവൂ എന്നും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതായിരുന്നല്ലോ ലോകത്തിലേക്കുള്ള പാപപ്രവേശനത്തിൻ്റെ ആദ്യ കാരണം. ഈ കാര്യവും നാം വിസ്മരിക്കരുത്. ഈ വാക്യത്തിൽ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ പ്രയോഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്രയേലിയർക്ക് 7 പെരുന്നാളുകൾ നിയമിക്കപ്പെട്ടതായിരുന്നു. ലേവ്യ പുസ്തകം 23 നിന്ന് അത് കാണുവാൻ കഴിയും. അവയെല്ലാം പുതിയ നിയമ സത്യങ്ങളുടെ നിഴലുകൾ മാത്രമായിരുന്നതിനാൽ പൊരുളായവ വന്നതുകൊണ്ട് വീണ്ടും നിഴലുകളിലേക്ക് ഇനി മടങ്ങേണ്ടതില്ല എന്നാണ് അപ്പോസ്തോലൻ സ്ഥാപിക്കുന്നത്. യഹൂദ പഞ്ചാംഗത്തിലെ ഒഴിവ് ദിവസങ്ങൾ പുതിയ നിയമ വിശ്വാസികൾക്ക് ബാധകമല്ല. ഗലാത്യർ 4:10-11 വാക്യങ്ങൾ കാണാം. ശാബത്താചാരം ന്യായപ്രമാണത്താൽ വന്നതാണ്, അത് ക്രിസ്തു മൂലം നീങ്ങി. എഫേസ്യർ 2:14, എബ്രായർ 10:1, ഗലാത്യർ 4:4 ഈ വാക്യങ്ങൾ കാണുക. പഴയ നിയമത്തിലെ 9 കൽപ്പനകളും ആചരിപ്പാൻ പുതിയ നിയമത്തിൽ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്നാൽ ശബത്താചാരത്തെക്കുറിച്ചോ പെരുന്നാൾ, വാവ് എന്നിവയെക്കുറിച്ചോ അത് ആചരിപ്പാനായി യാതൊരു കൽപ്പനയും പുതിയ നിയമത്തിൽ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടില്ല. കർത്താവും അപ്പോസ്തോലന്മാരും ലംഘിച്ചതും ഈ ശബത്ത് നിയമം മാത്രമായിരുന്നു. ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള ആത്മീയ സ്വസ്ഥതയുടെ നിഴൽ മാത്രമാണ് ശബത്താചാരം. ശബത്ത് ആചാരമല്ല, ശബത്തിൻ്റെ അനുഭവമാണ് ദൈവമക്കൾക്ക് ശേഷിച്ചിരിക്കുന്നത്. ശബത്തും വാവും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ചില വാക്യങ്ങളിൽ. യെശയ്യാവ് 1:13, യെഹെസ്കേൽ 46 നോക്കുക. ഇത് നിമിത്തം ആരും നിങ്ങളെ വിധിക്കരുത്. തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുതെന്ന് റോമാലേഖനം 14:3 കാണുന്നു. സഹോദരനെ വിധിക്കുന്നവൻ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. റോമാലേഖനം 14:10-13 വാക്യങ്ങളിൽ ഈ കാര്യം കാണുന്നു. സന്യാസ ജീവിതത്തിൻ്റെ വിലക്കുകളും നിബന്ധനകളും ആയിരിക്കാം അപ്പോസ്തോലൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ന്യായപ്രമാണം സന്യാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അശുദ്ധമായത് വർജിക്കണം എന്ന് മാത്രമേ ന്യായപ്രമാണം പറയുന്നുള്ളൂ. കൊലോസയിലെ വേദ വിപരീത ഉപദേശക്കാർ തങ്ങളുടെ സ്വന്തം വിലക്കുകളും ആചാരങ്ങളും ന്യായപ്രമാണത്തോട് കൂട്ടിച്ചേർത്തു താപസ്യ പ്രവൃത്തിയെ അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ലേഖകൻ ഇതിനെ ഖണ്ഡിക്കുന്നതായി കാണുന്നു. ഇവയൊക്കെയും വരുവാനുള്ള സത്യങ്ങളുടെ നിഴൽ മാത്രമായിരുന്നു. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതത്രേ. നിഴൽ ഉണ്ടാകുന്നതിന് ശരീരം ആവശ്യമാണല്ലോ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നിഴലുകളായിരുന്നു ഇവയെന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. സഭയാകുന്ന ശരീരവും വിശ്വാസിയുടെ ശരീരവും ക്രിസ്തുവിൻ്റേത് തന്നെ. 1 കൊരിന്ത്യർ 6:15 വാക്യത്തിൽ അത് കാണുന്നു. തലയോട് ബന്ധപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ ശരീരത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. വിശ്വാസി ആത്മീയമായി വളരണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. ഇതാണ് 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. കപടഭക്തിക്കാരായ ദുരുപദേഷ്ടക്കന്മാരെ സൂക്ഷിക്കുവാനുള്ള പ്രബോധനം 18-ാമത്തെ വാക്യത്തിൽ കാണുന്നു. തലയോട് ബന്ധമില്ലാത്ത ശരീരത്തിൻ്റെ അവയവങ്ങൾ നിർജീവമാണ്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുക, സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുക, ജഡമനസ്സിൽ വെറുതെ ചീർക്കുക എന്നിവയെല്ലാം തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നുള്ള ലക്ഷണമാണ്. ദൈവദൂതന്മാർ വിശ്വാസികളുടെ സേവകാത്മാക്കൾ മാത്രമാണെന്ന് എബ്രായലേഖനം 1:14 കാണുന്നു. ദൂതന്മാരെ ആരാധിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായി വിലക്കിയിരിക്കുന്നു. വെളിപ്പാട് 22:8 നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സൂചന മത്തായി 4:10 കർത്താവ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. മുൻ വാക്യങ്ങളിൽ കൊലോസയിലെ ദുരുപദേശങ്ങളെ പരോക്ഷമായിട്ടാണ് അപ്പോസ്തോലൻ ഖണ്ഡിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായും പ്രത്യക്ഷമായും ഖണ്ഡിക്കുകയാണ്. ദുരുപദേശ സംഘക്കാർ ദൂതന്മാരുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ചു വന്നു. പുറമെ അവർ താഴ്മ നടിച്ചു വന്നുവെങ്കിലും അവർ വളരെ അറിവുള്ളവരെന്ന അഹംഭാവം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവിക പ്രമാണങ്ങളെ പരിത്യജിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രകാരം നടക്കുന്നതിൻ്റെ ആവധ്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നന്നായി വരച്ചു കാട്ടിയിട്ടുണ്ട്. യിരെമ്യാപ്രവചനം 23 എഹെസ്കേൽ 13 2 തെസ്സലോനിക്കർ 2 ഈ കാര്യം കാണുന്നു. തലയായി ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് വളർച്ച പ്രാപിക്കാത്ത വിശ്വാസി പരാജയപ്പെട്ടു പോകും. ഇവിടെ ജഡ മനസ്സിൽ വെറുതെ ചീർക്കുക എന്ന പ്രയോഗവും നാം ശ്രദ്ധിക്കണം. ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാനശക്തി ഇവയുടെ എല്ലാം ആസ്ഥാനമാണല്ലോ മനുഷ്യൻ്റെ മനസ്സ്. പാപിയായ മനുഷ്യൻ്റെ മനസ്സിനെ ഭരിക്കുന്നത് തിന്മയുടെ പ്രമാണമാണ്. ഇവിടെ ജഡത്തിൻ്റെ മനസ്സെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആത്മസംയമനത്താലും സന്യാസ ജീവിതത്താലും ജഡത്തിന്മേൽ വിജയം കൈവരിക്കാമെന്ന് ചില ഉപദേഷ്ടക്കന്മാർ വിചാരിച്ചു. ജഡത്താൽ എന്നാൽ ജഡം അവരെ കീഴ്പ്പെടുത്തി മതഭക്തരുടെ പേരിലുള്ള നിഗമനമാണ് ഏറ്റവും ഹീനമായിട്ടുള്ളത്. ഇപ്രകാരം കപടഭക്തരായ ആളുകൾ നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുവെങ്കിൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് എബ്രായർ 3:14 വാക്യത്തിൽ കാണുന്നു. ഈ അധ്യായം 4:8 വാക്യങ്ങളിലും സൂക്ഷ്മമായ സൂചന ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവും അപ്പോസ്തോലന്മാരും പല പ്രാവശ്യം ഇത് സംബന്ധിച്ചുള്ള അപകടത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ആത്മീയ വളർച്ചയുടെ ആസ്ഥാനം എന്തെന്ന് കാണുവാൻ കഴിയും. സഭയുടെ ശിരസായി ക്രിസ്തുവിൽ നിന്നാണ് ജീവരസം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴാണ് ആത്മീയമായ വളർച്ച നാം പ്രാപിക്കുന്നത്. ആത്മീയമായി ജനിച്ച സകല ദൈവമക്കളും ആത്മീയ ജീവിതത്തിൽ നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കണം. പരിജ്ഞാനത്തിന് പൂർത്തി പ്രാപിക്കണമെന്ന് എബ്രായർ 6:2 കാണുന്നു. അതിന് ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കേണ്ടതാണെന്നും പത്രോസിൻ്റെ 1:2 കാണുന്നു. ദൈവകൃപയിലും പരിജ്ഞാനത്തിലും ദൈവമക്കൾ വളർച്ച പ്രാപിക്കണമെന്ന് 2 പത്രോസ് 3:18 കാണുന്നു. ആത്മീക ശൈശവത്വത്തെ പൗലോസ് അപ്പോസ്തോലൻ അതിശക്തമായ നിലയിൽ അവലപിച്ചിരിക്കുന്നതായി എബ്രായ 5:11 വാക്യങ്ങളിൽ കാണുന്നു. ദൈവിക വളർച്ച എന്നത് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന വളർച്ചയാണ്. അതില്ലാത്ത വിശ്വാസികൾ തെറ്റായ ഉപദേശത്തിലേക്ക് വഴുതി വീണുപോകും. ഇത് അപ്പോസ്തോലൻ്റെ മുൻപിൽ അസഹനീയമായ ഒരു അപരാധമായിരുന്നു. കർത്താവായ യേശുവിനോട് കൂട്ടായ്മ ഇല്ലാത്തതിൻ്റെ സകല പ്രയത്നവും വ്യർത്ഥമാണ്. ക്രിസ്തു തൻ്റെ സഭയെ പോറ്റി പുലർത്തി വളർത്തുന്നതായി എഫ്എസ്യലേഖനം 5:ൽ നാം കാണുന്നു. ദൈവസ്നേഹത്തിൽ ദൈവമക്കൾ ഏകീഭവിക്കണം എന്നാണ് 2-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത്. ചൈതന്യത്താൽ ഏകീഭവിക്കുക എന്നാണ് ഇവിടുത്തെ പ്രയോഗം. സുവിശേഷീകരണത്തിന് സഫലതയ്ക്ക് ഇത് അനിവാര്യ ഘടകമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ വളരുവാൻ വേണ്ടി ഒന്നാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, ഇവിടെ വളർച്ചയുടെ കേന്ദ്രം യേശു ക്രിസ്തു ആകുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ദൈവമാണ് വളരുമാറാക്കുന്നതെന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ച ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ് ഇവിടെ 20-21 വാക്യങ്ങളിലെ പരാമർശം. ഇതുവരെ വിചിന്തനം ചെയ്തു വന്ന വിഷയത്തിൻ്റെ രത്ന ചുരുക്കം പറഞ്ഞ് ഈ അധ്യായം ഇതാ സമാപിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്ന മരണം 13-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മരണം തന്നെയാണ്. വിശ്വാസി ലോകത്തിൻ്റെ ആദ്യ പാഠം സംബന്ധിച്ച് മരിച്ചവനാണ്. 8-ാം വാക്യത്തിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എന്നതിൻ്റെ വിശദീകരണം നാം കണ്ടതാണ്. ജലസ്നാനത്താൽ വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുന്നു. തദവസരം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ന്യായപ്രമാണത്തിന് ദാസ്യത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ആകയാൽ ഇനിയും ആദ്യ പാഠങ്ങളായ ദാസ്യത്വത്തിലേക്ക് തിരിച്ചു പോകേണ്ടതില്ല. ന്യായപ്രമാണത്തിലെയും മതങ്ങളിലെയും നിബന്ധനകളെയാണ് ഇവിടെ ആദ്യ പാഠങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. വിശ്വാസി ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാൽ ഇനിയും ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾക്ക് അനുസരണമായി ജീവിക്കേണ്ടതല്ല. മനുഷ്യൻ എത്ര ബലവാനും ശക്തനും ആയാലും ദൈവത്തിൻ്റെ കൽപ്പനകളേക്കാൾ മാനുഷിക കൽപ്പനകൾ ഹാനികരമാണ്. യെശയ്യാവ് 29:13, ഇവിടെ പിടിക്കരുത്, തുടരുത്, രുചിക്കരുത് എന്നീ പ്രമാണങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്നു. ലേവ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഈ കാര്യം കാണുവാൻ കഴിയും. യെശയ്യാവ് 52-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിലും ഇത് സംബന്ധിച്ചുള്ള സൂചന കാണുവാൻ കഴിയുന്നതാണ്. പുതിയ നിയമത്തിൽ ആന്തരികമായ ആത്മീക വിശുദ്ധിക്കാണ് കൂടുതൽ പ്രസക്തി. എബ്രായ ലേഖനം 9:10, 13:9 എന്നീ വാക്യങ്ങൾ കൂടെ കാണുക. ഭൗമികവും നൈമിഷികവുമായ ദൃശ്യ വസ്തുക്കളോടുള്ള ബന്ധത്തിൽ വിശുദ്ധി പാലിക്കുന്നതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം എന്ന് കരുതുന്നത് സർവ അബദ്ധമാണ്. നാം പല കാര്യങ്ങൾക്കായി ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ്. പാപസംബന്ധമായി നാം മരിച്ചിരിക്കുന്നു, റോമാലേഖനം 6:2. സ്വയത്തിന് നാം മരിച്ചിരിക്കുന്നു, 2 കൊരിന്ത്യർ 5:14-15. ന്യായപ്രമാണത്തിന് നാം മരിച്ചിരിക്കുന്നു, റോമാലേഖനം 7:6, ഗലാത്യർ 2:19. ഇവിടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് നാം മരിച്ചവരെന്ന് കാണുന്നു. കർത്താവിനോടുകൂടെ മരിച്ച് കർത്താവിനോടുകൂടെ ജീവിക്കുന്ന വിശ്വാസിക്ക് സന്യാസ ജീവിതത്തിലെ വിലക്കുകൾ ആവശ്യമില്ല. ആത്മീക ശൈശവ അവസ്ഥയിൽ നിന്നും അവർ ഇതാ വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും 22-23 ഈ വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ എന്ന് കാണുന്നു. ഭൗതിക വസ്തുക്കളെല്ലാം നശ്വരമാണ്. ആഹാരം പാനീയ വിഷയങ്ങളിൽ നിയന്ത്രണം പാലിച്ചതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യത ലഭിച്ചു എന്ന് വരാം. എന്നാൽ ഈ നിയന്ത്രണം വളരെ കഴമ്പുള്ളതല്ല. ഒരിക്കൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവ നമ്മുടെ ശരീരത്തിൽ ലയിച്ചു ചേരുന്നു, പിന്നെ അത് ഭക്ഷണ പദാർത്ഥമായിരിക്കില്ല. മർക്കോസ് 7:19 വാക്യത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ ഉപയോഗത്താൽ നശിച്ചു പോകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾക്കല്ല പ്രാധാന്യം, ആന്തരിക ശുദ്ധിക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് 2 തിമൊഥെയൊസ് 3:5 നാം കാണുന്നു. അവിടെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനമല്ല. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് ദൈവമക്കൾ പ്രവർത്തിക്കേണ്ടത്. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതെയാക്കും. അടുത്തതായി സ്വേച്ഛാരാധനയെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ വാക്ക് പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഏകസത്യ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിപ്പാൻ നമുക്ക് അധികാരമില്ല. ദൂതന്മാരെ ആരാധിക്കുന്നതും വിഗ്രഹാരാധന, സൃഷ്ടിയുടെ ആരാധന, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആരാധന, ഇവയെല്ലാം ദൈവം വെറുക്കുന്നതാണ്. ഏകസത്യ ദൈവത്തെ മാത്രമേ നമസ്കരിച്ച് ആരാധിപ്പാൻ ദൈവം വചനത്തിൽ നമുക്ക് പ്രമാണമുള്ളൂ. ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു, എന്നാൽ അമ്മയ്ക്കും മകനും കൂടല്ല ആരാധന അർപ്പിച്ചത്, അവന് മാത്രമേ ആരാധന വിദ്വാൻമാർ അർപ്പിച്ചിരുന്നുള്ളൂ. ഏകസത്യ ദൈവത്തെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കൽപ്പന 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയും. താഴ്മയിലും ശരീരത്തിലെ ഉപേക്ഷയിലെയും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. താഴ്മ ഒരു നല്ല സ്വഭാവമാണ്. താഴ്മയുള്ളവർക്ക് ദൈവകൃപ നൽകുന്നു. എന്നാൽ പുറമേ താഴ്മ നടിക്കുകയും അകത്ത് അഹംഭാവം നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഏറ്റവും ഹാനികരമാണ്. സ്വന്തം ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നത് ഭക്തന്റെ ലക്ഷണമാണ്. എന്നാൽ മറ്റുള്ളവരുടെ മുൻപാകെ നല്ലവനാകുവാൻ വേണ്ടി ശരീരത്തെ ഉപേക്ഷിച്ച് അതിൽ രസിക്കുന്നവർക്ക് അത് ശിക്ഷയായിത്തീരുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രകാരം ചെയ്യുന്നവർ യഥാർത്ഥ ജ്ഞാനികളല്ല, അവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അഗാധമായ ആത്മീയ മൂല്യങ്ങൾ കൊണ്ട് മാത്രമേ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ അടക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പാപപ്രകൃതിയുടെ സ്വാധീനതയെ കെടുത്തുവാൻ സന്യാസ ജീവിതത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. ജഡത്തിൻ്റെ അഭിലാഷങ്ങളുടെ മേലുള്ള വിജയം കൈവരിക്കുന്നു എന്ന ഭാവത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവയെ പോഷിപ്പിക്കാനേ ഉതകുന്നുള്ളൂ. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വയം ജീവിച്ച് ആത്മീയ വിജയം നേടിയെടുക്കുവാൻ കഴിയും. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ആകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ജഡത്തിൻ്റെ ക്രിയകളെ മരിപ്പിച്ച് ആത്മാവിനാൽ വിജയ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവസഭ മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് തുറക്കപ്പെട്ട ഒരു വയലല്ല, മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകയാൽ ആത്മസംയമനത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ നാം നിൽക്കുന്നുവെങ്കിൽ മതിൽക്കെട്ടുള്ള ഒരു പട്ടണത്തിലേക്ക് നാം ഒരു ദിവസം പ്രവേശിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ പുതിയ യെരുശലേമിനെ കുറിച്ച് നാം വായിക്കുന്നു. അതിൻ്റെ മതിൽ അത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അതിരും വരമ്പും അടുക്കും ചിട്ടയുമുള്ള ദൈവസഭ മതിൽക്കെട്ടിനുള്ളിലുള്ള ഒരു പ്രസ്ഥാനമാകയാൽ അത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വച്ഛ സ്ഫടികത്തിനത്തുള്ള തങ്കമുള്ളതായിരിക്കും. അതിന് ചുറ്റും വൻ പൊക്കമേറിയ വൻമതിൽ ഉണ്ടായിരിക്കും. ഈ പ്രത്യാശയുള്ള നഗരത്തിന് വേണ്ടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.